2024 ഡിസംബർ 8 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. കന്നുകാലി പ്രജനന ബിൽ, വെള്ളം ചേർക്കാത്ത ആശങ്കകൾ. ജിബിൻ സഹയ എഴുതുന്നു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സംസ്ഥാനത്ത് മികച്ച ഇനം കന്നുകാലികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന കേരള കന്നുകാലി പ്രജനന ബില്ലിനെ അനുകൂലിച്ചും വിമർശിച്ചും ക്ഷീര കർഷകർ. മികച്ച ഇനം വിത്ത് കാളകളിൽ നിന്ന് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കും. നിലവിൽ അനധികൃതമായി വിത്ത് കാളകളെ വളർത്തിയെടുക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം ബീജാദാനങ്ങൾക്ക് ഇനി അനുമതി ഉണ്ടാകില്ല. കൃത്രിമ ബീജദാനം നടത്താനും സർക്കാർ നിയന്ത്രണത്തിൽ പ്രജനന വ്യവസ്ഥകൾ കൊണ്ടുവന്ന് നിലവിലുള്ള പ്രജനന മാർഗങ്ങൾ നിയന്ത്രിക്കാനും കന്നുകാലി പ്രജനന നിയന്ത്രണ അതോറിറ്റി രൂപവത്കരിക്കും എന്നതാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. 1992 മുതൽ സംസ്ഥാനത്ത് കന്നുകാലി പ്രജനന നയം നിലവിലുണ്ടെങ്കിലും പൂർണ്ണമായും കർഷകർക്ക് ഗുണപ്പെടുന്ന തലത്തിൽ നടപ്പിലാക്കുന്നത് നിയമത്തിന്റെ പിൻബലം ആവശ്യമാണ്. ഇതിനായാണ് 2023 കേരള കന്നുകാലി പ്രജനന ബില്ല് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. നിലവിൽ പാലുൽപാദനത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം. നമ്പർ 1 ആവുകയാണ് ക്ഷീരവകുപ്പിന്റെ ലക്ഷ്യം. ബില്ലിൽ പ്രധാനമായും പുതിയ സെമൻ സ്റ്റേഷൻ രൂപീകരണം, പ്രവർത്തനം, രജിസ്ട്രേഷൻ എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിലും തങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാവുന്ന ചില വെല്ലുവിളികളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. കേരളത്തിൽ ബീജോൽപാദനം മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും വിത്തുകാളകളുടെ തിരഞ്ഞെടുപ്പ് മോശം അവസ്ഥയിലാണ്. ഇപ്പോഴേ തിരഞ്ഞെടുപ്പ് രീതി വിശ്വാസയോഗ്യമല്ല. മറ്റു രീതികൾ സ്വീകരിക്കാൻ മാത്രമുള്ള പശുക്കൾ ബുൾ മദർ ഫാമുകളിൽ ഇല്ലെന്നതും തിരിച്ചടിയാണെന്ന് കർഷകർ പറയുന്നു. ബുൾ മദർ ഫാമുകളിലെ പശുക്കളുടെ ഉൽപ്പാദനം കേരളത്തിലെ പല ഫാമുകളുടെയും ഉൽപ്പാദനത്തേക്കാൾ താഴെയാണ്. ഇത്തരം പശുക്കളിൽ ജനിക്കുന്ന വിത്ത് കാളകളെ ക്ഷീര കർഷകർക്ക് താല്പര്യമില്ല. അമ്മയുടെ പാലുൽപാദനം നോക്കി മാത്രമുള്ള കാളകളുടെ തിരഞ്ഞെടുപ്പ് മാറ്റണം. ഇറക്കുമതി ചെയ്ത ഭ്രൂണത്തിലൂടെ ജനിച്ചതും ഇറക്കുമതി ചെയ്തതുമായ ഏതാനും ചില കാളകളെ മാത്രമാണ് ക്ഷീര കർഷകർക്ക് താല്പര്യം. കേരളത്തിലെ 100 താഴെ വരുന്ന കാളകളെ കൊണ്ട് മാത്രം 12 ലക്ഷത്തോളം വരുന്ന പശുക്കളുടെ ബീജാദാനം നടത്താൻ നിർബന്ധിക്കുന്നത് അശാസ്ത്രീയ ാണ്. നല്ല രീതിയിൽ വിത്ത് കാള തെരഞ്ഞെടുപ്പ് നടത്തി മികച്ച രീതിയിൽ പ്രവർത്തിക്കാതെ മോശപ്പെട്ട കാളകളിൽ നിന്നുള്ള ബീജമാത്രകൾ കേരളത്തിലെ കർഷകരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. പ്രതിസന്ധിയിലാകുമോ ഫാമുകൾ? കേരളത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട ഇടത്തരം ഡയറി ഫാമുകളിൽ പ്രധാനമായും ബീജദാനത്തിനായി ഉപയോഗിക്കുന്നത് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തതോ കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവന്നതോ ആയ ബീജമാത്രകളാണ്. മികച്ച പാലുൽപാദനമുള്ള പശുക്കളെ സ്വന്തം ഫാമിൽ ഉരുത്തിരിച്ചെടുക്കാൻ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുന്ന കർഷകർക്ക് ഭീഷണിയാണ് ബില്ലിലെ ചില വ്യവസ്ഥകൾ. ഇത്തരത്തിൽ സ്വന്തം ഉപയോഗത്തിനായി സ്വന്തം നിലയ്ക്ക് വാങ്ങി സൂക്ഷിക്കുന്ന ബീജമാത്രകൾക്ക് നിയന്ത്രണമോ നിരോധനമോ വന്നാൽ ഫാമുകളിൽ പ്രതിസന്ധിയിലാകുമെന്നതാണ് പ്രധാനം. എന്നാൽ ഏതൊക്കെ ബീജമാത്രകളാണ് ഉപയോഗിക്കുന്നതെന്നതും അവയുടെ കുട്ടികളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഒരു രജിസ്ട്രേഷൻ രീതി ഏർപ്പെടുത്തിയാൽ ഗുണമാകും. എന്നാൽ അതൊരിക്കലും സ്വന്തം ഫാമിൽ പാലുൽപാദനമുള്ള പശുക്കളെ വളർത്താൻ താല്പര്യമുള്ള കർഷകന്റെ അല്ലെങ്കിൽ സംരംഭകന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതാവരുതെന്നും കർഷകർ വ്യക്തമാക്കുന്നു. കർഷകർക്ക് കരുത്തേക്കണം സർക്കാർ. സ്വന്തമായി ബീജമാത്രകൾ സൂക്ഷിക്കുന്നതിന് നിയന്ത്രണം വരുന്നതിനൊപ്പം അതോറിറ്റി അധികാരപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമേ ബീജമാത്രകൾ കൈകാര്യം ചെയ്യാനേ കൈമാറാനോ കഴിയൂ എന്നും ബില്ലിൽ പറയുന്നു. ഈ നിയന്ത്രണം മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല സംസ്ഥാനത്ത് 700 സ്വകാര്യ AI ടെക്നീഷ്യന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം AI ടെക്നീഷ്യന്മാരാണ് ABS NDDB പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബീജമാത്രകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതും അത് പശുക്കളിൽ ആദാനം ചെയ്യുന്നതും. മൃഗസംരക്ഷണ വകുപ്പിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരിൽ നല്ല പങ്കും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇത്തരം ടെക്നീഷ്യന്മാർ ചെയ്യുന്നത്. കർഷകർക്ക് ആവശ്യപ്പെടുന്ന കാളയുടെ ബീജമാത്ര ആദാനം ചെയ്യാൻ വിസമ്മതിക്കുന്ന സർക്കാർ LIമാരുണ്ട്. പകരം ഏതെങ്കിലും കാളയുടെ ബീജമാണ് കുത്തിവെക്കുക. കുട്ടി വലുതാകും, പ്രസവിക്കാൻ ബുദ്ധിമുട്ടും എന്നൊക്കെയുള്ള സ്ഥിരം ന്യായങ്ങളും പറയുന്നു. കർഷകർ ആവശ്യപ്പെടുന്ന കാളയുടെ ബീജം ലഭ്യമാക്കാനായില്ലെങ്കിൽ കന്നുകാലി പ്രജനന പദ്ധതി കൊണ്ട് ഗുണം ലഭിക്കില്ലെന്നും വിമർശനമുണ്ട്. സ്വന്തം പശുവിന് ഏത് കാളയുടെ ബീജം കുത്തിവെക്കണമെന്ന് തീരുമാനിക്കാൻ കർഷകർക്ക് അവകാശമില്ലേ എന്നാണ് കർഷകർ ചോദിക്കുന്നത്. കേരളത്തിലെ പശു സമ്പത്ത് ഉയർത്താനായി കോടികളാണ് സർക്കാർ ഓരോ വർഷവും ചെലവാക്കുന്നത്. ഇത്തരം പദ്ധതികളുടെ ഭാഗമായാണ് കേരളത്തിന് പുറത്തുനിന്ന് എത്തിച്ച പശുക്കൾ എത്രയെണ്ണം ജീവനോടെയുണ്ട് എന്ന് ആദ്യം പരിശോധിക്കണം. പശുക്കൾക്കൊപ്പം കേരളത്തിലേക്ക് എത്തുന്ന രോഗങ്ങൾ കൂടിയാണെന്ന തിരിച്ചറിവും ഉണ്ടാകണം. തൈലേറിയ, അനാപ്ലാസ്മ പോലുള്ള രക്തപരാധ രോഗങ്ങൾ വ്യാപിച്ചത് അന്യസംസ്ഥാന പശുക്കളിലൂടെയാണ്. പശുക്കൾക്ക് വേണ്ടി പുറത്തേക്ക് പോകാതെ ഇവിടെ തന്നെ വളർത്തിയെടുക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് തയ്യാറാകണം. അതിന് സ്വന്തം നിലയ്ക്ക് പാലുൽപാദനമുള്ള പശുക്കളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന കർഷകരെ നിരുത്സാഹപ്പെടുത്താതെ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി സർക്കാർ കൂടെയുണ്ടാകണം. സംസ്ഥാനത്തെ ഒരു പശുവിന്റെ ശരാശരി പാലുൽപാദനം 10 ലിറ്റർ ആണെങ്കിൽ പല ഡയറി ഫാമുകളുടെയും ശരാശരി ഉൽപാദനം 16 ലിറ്ററിന് മുകളിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ ക്ഷീരസമ്പത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. കന്നുകാലി വളർത്തലിൽ നിന്ന് ആദായമില്ലാതായതോടെ പല കർഷകരും പശുക്കളെ വിറ്റൊഴിവാക്കുകയാണ്. ഉൽപാദനം കുറഞ്ഞ പശുക്കളും രോഗങ്ങളും വർദ്ധിച്ച ഉൽപാദന ചെലവുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ പാലക്കാട്ടെ ചിറ്റൂർ മേഖലയിൽ ഉൾപ്പെടെ പലരും പശു വളർത്തൽ അവസാനിപ്പിച്ച് മറ്റു വരുമാന സാധ്യതകൾ തേടുകയാണ്. കേരളത്തിലെ ക്ഷീരമേഖലയുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകൾ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്.